നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ രണ്ട് മാത്രയിൽ കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ആവശ്യമായ ദീർഘങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ, സാമാന്യ ദീർഘം മാത്രം നൽകി വച്ചിരിക്കേണ്ട സ്ഥലങ്ങളിൽ രണ്ട് ഹർക്കത്തിന്റെ അളവിൽ മാത്രമേ നീട്ടാൻ പാടുന്നുള്ളൂ. രണ്ട് ഹർക്കത്തിന്റെ അളവിൽ മാത്രമേ നീട്ടാൻ പാടുന്നുള്ളൂ. ഒരു ഉദാഹരണം നമുക്ക് ഓതി നോക്കാം.
وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله
وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله
إذ القرآن يرغم الله وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ഈ ദീർഘങ്ങളൊക്കെയും തബീഇയായ ദീർഘങ്ങളാണ്. രണ്ട് ഹർക്കത്തിന്റെ അളവിൽ മാത്രമേ നീട്ടാൻ പാടുള്ളൂ, കൂടുതൽ നീട്ടാൻ പാടില്ല. കാരണം എന്താ? അലിഫ്, വാവ്, യാ എന്നീ ദീർഘാക്ഷരങ്ങൾ ഹുറൂഫുൽ മദ്, ഇതിനുശേഷം ഹംസയോ സുകൂനോ വരലാണ് കൂടുതൽ നീട്ടാൻ ആവശ്യമായി വരുന്ന മുത്തസിൽ, മുംഫസിൽ, ലാസിം പോലെയുള്ള മദ്ദുകൾ ഉണ്ടാവാനുള്ള കാരണം. അതായത് അലിഫ്, വാവ്, യാ എന്നീ ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുകൂനോ വരിക. സമാഉൻ ഇദാ ജാ, ഇവിടെയൊക്കെ അലിഫിന് ശേഷം ഹംസ വന്നു. സൂഉൻ എന്നൊക്കെ പറയുമ്പോ വാവിന് ശേഷം, അതുപോലെ യാവിനൊക്കെ ശേഷം ഹംസ വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നീട്ടൽ ആവശ്യമാണ്. അതേപോലെ സുക്കൂൻ ഉണ്ടാവുക. അവിടെ അലിഫിന് ശേഷം സുക്കൂനാണ്, സാബിത്തായ ലാസിമായ സുക്കൂൻ, സ്ഥിരമായ.
وهو على كل شيء قدير
അവിടെ വഖഫിന് വേണ്ടി സുക്കൂൻ പുതുതായി ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ നീട്ടൽ ആവശ്യമായി വരും. ഇങ്ങനെ ഹംസയോ സുക്കൂനോ ഹുറൂഫുൽ മദ്ദിന് ശേഷമില്ലെങ്കിൽ ഒരു കാരണവശാലും രണ്ട് ഹർക്കത്തിന്റെ അളവിൽ കൂടുതൽ അവിടെ ദീർഘിപ്പിക്കാൻ പാടില്ല. ഇതിനാണ് തബീഇയായ മദ്ദ്, സാമാന്യ ദീർഘം, അസ്ലിയായ മദ്ദ് എന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മൾ ഈ ഔദ്യായത്തുകളിൽ കണ്ടത്. ഇനി ഇതേ മദ്ദിന്റെ, ഇതേ രണ്ട് ഹർക്കത്തിന്റെ അളവിൽ മാത്രം നീട്ടി ദീർഘിപ്പിക്കേണ്ട, ഇനി ഇതേ ദീർഘത്തിന്റെ ഹുക്മ് തന്നെയാണ് മദ്ദുൽ ബദൽ എന്ന രണ്ടാമത്തെ ദീർഘത്തിനുമുള്ളത്. മദ്ദുൽ ബദൽ, അതിലെന്താ സംഭവിച്ചത്? അലിഫ്, വാവ്, യാ എന്നീ ദീർഘാക്ഷരങ്ങൾ ഹംസ മാറി ഉണ്ടായതാണ്. ഹംസ മാറി അലിഫും വാവും യാവും ആയിത്തീർന്നതാണ്. ഉദാഹരണം: ആമനു, ഈമാനൻ, ഊതു എന്നൊക്കെ പറയുക. ഇതിൽ അഅ്മനു, ഇഅ്മാൻ, ഊതു എന്നൊക്കെ ആയിരുന്നു അതിന്റെ അസ്ല്. ആ ഹംസ മാറി അലിഫ് അല്ലെങ്കിൽ വാവ്, യാ എന്നീ ദീർഘാക്ഷരങ്ങളായി മാറിയതുകൊണ്ട്, ഇബ്ദാൽ സംഭവിച്ചതുകൊണ്ട് മദ്ദുൽ ബദൽ എന്നതിന് പേര് പറയുന്നു. ഇത് ദീർഘിപ്പിച്ച് ഓതുന്ന വേറെ റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇതൊരു മദ്ദായി, ഒരു എണ്ണി പ്രത്യേകം ഒരു എണ്ണമായി ദീർഘാക്ഷരത്തിൻ മുദൂദുകളുടെ കൂടെ, ദീർഘങ്ങളുടെ കൂടെ ഒരു പ്രത്യേകം ഒന്ന് ആയി എണ്ണുന്നത്. വേറെ വർഷന്റെ റിവായത്തിലൊക്കെ നമുക്ക് മദ്ദുൽ ബദൽ ദീർഘിപ്പിച്ച് ഓതുന്ന രീതി കാണാൻ കഴിയും.
യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി
എന്നിങ്ങനെ നീട്ടി ഓതുന്ന, മദ്ദുൽ ബദൽ ദീർഘിപ്പിക്കുന്ന റിവായത്ത്, വർഷന്റെ റിവായത്ത്, നാഫിഉന്റെ ഖിറാഅത്ത് നമുക്ക് കാണുവാൻ കഴിയും. ആ രൂപത്തിൽ ദീർഘിപ്പിക്കുന്ന രീതിയല്ല നമ്മുടെ റിവായത്ത് ഹഫ്സിലുള്ളത്. എന്നാലും അത് വേറെ ദീർഘമായിട്ട് എണ്ണുന്നു. എന്നാൽ അതിന് അസ്ലിയായ തബീഇയായ മദ്ദിന്റെ ഹുക്മാണെന്ന് മാത്രം. മൂന്നാമത്തേത് മദ്ദുൽ ലീൻ. ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, യാ എന്നീ രണ്ട് ഹർഫുകൾക്ക് വരുന്ന സിഫത്തുകളാണ്. ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, യാ എന്നീ രണ്ട് ഹർഫുകൾക്ക് വരുന്ന സിഫത്താണ്, ലോലമായി ഉച്ചരിക്കുക എന്നർത്ഥം. ഉദ്ദേശിക്കുന്നത് വാവും യാവും സുക്കൂനുള്ളതായി തീരുക, ശേഷം വരുന്ന ഹർഫിൽ വഖഫ് ചെയ്യുക. എന്നാൽ ഈ വാവിന്റെയും യാവിന്റെ തൊട്ടു മുമ്പിൽ ഫത്ഹ് ഉണ്ടാവണം. അതായത് ഫത്ഹുള്ള ഹർഫിന് ശേഷം വാവോ യാവോ സാക്കിനത്തായി വരിക, ശേഷമുള്ള ഹർഫിൽ സുക്കൂൻ നൽകി വഖഫ് ചെയ്യുകയുമാണെങ്കിൽ ആ വാവിന്റെയും യാവിന്റെയും പേരാണ് ലീനിന്റെ ഹർഫ് എന്ന്. അവിടെ അല്പം ദീർഘിപ്പിച്ചുകൊണ്ട് ഓതാവുന്നതാണ്, കാരണം ആ സുക്കൂൻ പുതിയതായതുകൊണ്ട്. ഉദാഹരണമായി സൂറത്ത് ഖുറൈശ് നമുക്ക് ഓതി നോക്കാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لإلاف قريش
لإلاف قريش
إلافهم رحلة الشتاء والصيف
إلافهم رحلة الشتاء
فليعبدوا رب هذا البيت
فليعبدوا رب هذا البيت
الذي أطعمهم من جوع وآمنهم من خوف
ഇവിടെ ഖുറൈശ്, ബൈത്ത്, ഖൗഫ് എന്നിങ്ങനെ വാവും യാവും ദീർഘിപ്പിച്ചിരിക്കുകയാണ്. ഈ ദീർഘത്തിനാണ് ലീനിന്റെ ദീർഘം, മദ്ദുൽ ലീൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് ഹർക്കത്തിന്റെ അളവിൽ മാത്രമാക്കി മതിയാക്കുകയും ചെയ്യാം. രണ്ട് മുതൽ ആറ് ഹർക്കത്ത് വരെ നീട്ടാം. രണ്ട് അസ്ലിയ തബീഇയ ദീർഘം മാത്രമാണ്. എന്നാൽ വസ്ല് ചെയ്യുമ്പോൾ തീരെ ദീർഘിപ്പിക്കാൻ പാടില്ല. വസ്ല് ചെയ്തോതുകയാണെങ്കിൽ ഈ ആയത്തുകൾ അവസാനത്തിൽ ആയത്തുകളിൽ നിർത്താതെ ചേർത്ത് ചേർത്ത് ഓതുകയാണെങ്കിൽ ദീർഘിപ്പിക്കാൻ പാടില്ല. നിർത്തുമ്പോൾ മാത്രം വരുന്ന ഒരു ദീർഘമാണിത്. എങ്ങനെയാണ്
ലീലഫി ഖുറൈശിൻ ഈലഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫി ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف
എന്നിങ്ങനെ വസ്ല് ചെയ്തോടുമ്പോൾ ഇത് ദീർഘം വരികയില്ല. ഇനി വഖഫ് ചെയ്യുകയാണെങ്കിലും തബീഇയായ ദീർഘം മാത്രം നൽകി, വഖഫ് ചെയ്യുകയാണെങ്കിലും തബീഇയായ ദീർഘം മാത്രം നൽകി മതിയാക്കാവുന്നതാണ്.
لإلافِ قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف
എന്നിങ്ങനെ രണ്ട് ഹർക്കത്തിന്റെ അളവിൽ മാത്രം നീട്ടി ഓതുകയും ചെയ്യാം. എന്നാൽ ഇതേപോലെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ദീർഘമാണ് അൽ മദ്ദുൽ ആരിദ് ലിസ്സുഖൂൻ. അൽ മദ്ദുൽ ആരിദ് ലിസ്സുഖൂൻ, ആരിദായ സുഖൂൻ. സുഖൂൻ പുതിയതായി ഉണ്ടായിത്തീരുമ്പോൾ ദീർഘിപ്പിക്കുന്ന ദീർഘം. അലിഫു വാവുയാ എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹർഫിൽ, അലിഫു വാവുയാ എന്നീ ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹർഫിൽ വഖഫ് ചെയ്യുമ്പോൾ അവിടെ ആ അക്ഷരത്തിന് സുഖൂൻ വരുന്നു. അവിടെ കൂടുതൽ നീട്ടി ഓതാം. അതിനാണ് ആര്യമായ മദ്യം എന്ന് പറയാം. അതും ആറ് ഹർക്കത്തിന്റെ അളവ് വരെ നീട്ടൽ ജായിസാണ്. രണ്ട് ഹർക്കത്തിൽ മാത്രം ഒതുക്കുകയും ചെയ്യാം. സൂറത്തുൽ ഫാത്തിഹ ഉദാഹരണം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الحمد لله رب العالمين
الحمد لله رب العالمين
الرحمن الرحيم
الرحمن الرحيم
മാലിക്
യൗമിദ്ദീൻ
ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم
اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
صراط
ഇങ്ങനെ എല്ലാ ആയത്തും നീട്ടി നീട്ടി ഓതാം. ഇത് ആറ് ഹർക്കത്ത് വരെ, ആറ് ഹർക്കത്തിന്റെ അളവ് വരെ നീട്ടാൽ ജായിസാണ്. രണ്ട് ഹർക്കത്തിൽ മാത്രം ഒതുക്കാം. ഇതുപോലെ
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
നിങ്ങനെ രണ്ട് ഹർക്കത്തിൽ മാത്രം മതിയാക്കുകയും ചെയ്യാം. നീട്ടുകയാണെങ്കിൽ എല്ലാ ആയത്തും നീട്ടി ഓതുക. നീട്ടുന്നില്ലെങ്കിൽ കസ്ര ചെയ്തുകൊണ്ട് രണ്ട് ഹർക്കത്തിന്റെ അളവിൽ മാത്രം ഉള്ള ദീർഘം നൽകി എല്ലാ ആയത്തും അങ്ങനെ തന്നെ ഓതുക എന്നതാണ് ശരിയായ രീതി. എന്നാൽ വസ്ല് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദീർഘം വരികയില്ല.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
വസ്ല് ചെയ്ത് ഓതുകയും ചെയ്യാം. അപ്പൊ തീരെ നീട്ടാൻ പാടില്ല. തബീഇയായ മദ് മാത്രമേ നൽകാൻ പാടുള്ളൂ. ഇനി ജായിസായ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് മദ്ദു സ്ലത്തിൽ ഖസീറ. സ്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹാഉ ദമീർ, പദങ്ങളുടെ അവസാനത്തിൽ ലഹു ബിഹി എന്നൊക്കെ കാണുന്ന വാവ് നൽകിയോ യായ് നൽകിയോ അല്പം നീട്ടി ഉച്ചരിക്കുന്ന ഹാൽ, ഇതിനാണ് സില എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് സില എന്ന് പറയുക. ഇത് രണ്ട് ഹറക്കത്തിന്റെ അളവിൽ നീട്ടി ഓതണം. ഉദാഹരണമായി
ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ بصيرا
إنه كان بعباده خبيرا بصيرا
ഇതാണ് ഇതിന്റെ അടിസ്ഥാന നിയമം. രണ്ട് ഹർക്കത്തിന്റെ അളവിൽ നീട്ടുക, തബീഇയായ ദീർഘം നൽകുക. എന്നാൽ ഹർക്കത്തും സുക്കൂനും മുമ്പിലും ശേഷവും ഒക്കെ വരുമ്പോൾ ദീർഘം നൽകപ്പെടുകയും നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇതിന്. അത് നമുക്ക് അല്പം വിശദമായി ഇങ്ങനെ മനസ്സിലാക്കാം. ഹാൽ സില എന്ന് പേര് പറയപ്പെടുന്ന ഈ ഹാൽ, അതിന് മുമ്പിൽ ഹറക്കത്തുള്ള അക്ഷരവും ശേഷം ഹറക്കത്തുള്ള അക്ഷരവുമാണെങ്കിൽ നീട്ടി ഓതണം. അപ്പോ മുതഹരിക് ഹാ മുതഹരിക്, ഹറക്കത്തുള്ള ഹർഫ് ശേഷം ഹ പിന്നെ ഹറക്കത്തുള്ള ഹർഫ്, ഇങ്ങനെ വരുമ്പോൾ നീട്ടണം. നമ്മൾ നേരത്തെ ഓതിയതുപോലെ ഇന്നഹു കാന എന്ന് പറഞ്ഞപ്പോ നൂന് ഫത്ഹാണ്, പിന്നെ ഹാവ്, പിന്നെ കാനയുടെ കാഫിനും ഫത്ഹാണ്. ഇങ്ങനെ ഹറക്കത്തുകൾ അപ്പുറവും ഇപ്പുറവുമുണ്ട് ഹായിന്റെ. ബിഇബാദിഹി ഖബീറൻ എന്ന് പറഞ്ഞപ്പോ ഹായിന് മുമ്പിൽ ദാലിന് കസ്റുണ്ട്, ഖബീർ എന്ന് പറഞ്ഞപ്പോ ഖായിന് ഫത്ഹുണ്ട്. ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും ഹർക്കത്തുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ദീർഘിപ്പിക്കണം. രണ്ടാമത്തെ അവസ്ഥ മുതഹറിക് ഹ സാക്കിൻ എന്നതാണ്. ഹർക്കത്തുള്ള ഹർഫ്, ശേഷം ഹാ, പിന്നെ സുക്കൂനുള്ള ഹർഫ്. ഇങ്ങനെ വരുമ്പോൾ നീട്ടാൻ പാടില്ല. ഉദാഹരണം, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. ഇവിടെ എന്താ സംഭവിച്ചത്? ലഹു എന്ന് പറഞ്ഞപ്പോൾ ലാമിന് ഫത്ഹുണ്ട്, ശേഷം ഹാ, പക്ഷേ അതിന് തൊട്ട് പിന്നിൽ വസ്ലിന്റെ ഹംസ വന്നതിനാലുള്ള സുക്കൂൻ. വസ്ലിന്റെ ഹംസ വന്നപ്പോ ഇൽത്തിഖാഉ സാക്കിനേയും സംഭവിക്കും. അതുകൊണ്ട് ഹംസയെ ഒഴിവാക്കി പിന്നെ നേരിട്ട് ഓതുന്ന ലാമിന്റെ, പിന്നെ ഉച്ചരിക്കുന്നത് ലാമിന്റെ സുക്കൂനാണ്. ഇവിടെ ഹായിന്റെ തൊട്ടു മുമ്പിൽ ലാമിന് ഫത്ഹുണ്ട്, ഹായിന് തൊട്ടു പിന്നിൽ ലാമിന് സുക്കൂനാണുള്ളത്. ലഹുൽ എന്ന് പറഞ്ഞപ്പോ മുമ്പിൽ ഹർക്കത്തും ശേഷം സുക്കൂനും. ഇങ്ങനെ വന്നാൽ ദീർഘിപ്പിക്കാൻ പാടില്ല. വലഹുൽ ഹംദു, അതും അതേപോലെ തന്നെ. മൂന്നാമത്തെ അവസ്ഥ സാക്കിൻ ഹ മുതഹറിക്, സുക്കൂനുള്ള ഹർഫ്, പിന്നെ ഹാ, പിന്നെ ഹർക്കത്തുള്ള ഹർഫ്. ഇവിടെയും ദീർഘിപ്പിക്കാൻ പാടില്ല. ഉദാഹരണമായി വകബ്ബിർഹു തക്ബീറാ,
വകബ്ബിർഹു തക്ബീറാ.
ഇവിടെ വകബ്ബിർഹു എന്ന് പറഞ്ഞപ്പോ ഹായിന് ഹായിന്റെ തൊട്ടു മുമ്പിലുള്ള റായിന് സുക്കൂനുണ്ട്, ഹായിനെ നീട്ടാൻ പാടില്ല. അലൈഹി മിൻഹു ഫീഹി, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇവിടെ ഒന്നും നീട്ടാതെയാണല്ലോ നമ്മൾ ഓതാറുള്ളത്. നാലാമത്തെ അവസ്ഥ സാക്കിൻ ഹ സാക്കിൻ എന്നതാണ്. സുക്കൂനുള്ള ഹർഫ്, ശേഷം ഹാ, പിന്നെയും സുക്കൂനുള്ള ഹർഫ്. ഉദാഹരണമായി وَكَلِمَةٍ مِّنْهُ اسْمُهُ الْمَسِيحُ عِيسَى بْنُ مَرْيَمَ مِّنْهُ اسْمُهُ الْمَسِيحُ. ഇവിടെ മിൻഹു സ്മുഹു, മിൻഹു എന്ന് പറഞ്ഞപ്പോ നൂന്റെ സുക്കൂൻ, ശേഷം ഹ, പിന്നെ സീന്റെ സുക്കൂൻ. അപ്പൊ സുക്കൂൻ, ഹാ, സുക്കൂൻ എന്ന അവസ്ഥയാണ് നാലാമത്തത്. എന്നാൽ ഈ നിയമത്തിൽ നിന്നും വിഭിന്നമായി റിവായത്ത് ഹഫ്സിൽ സൂറത്തു ഫുർഖാനിൽ, സൂറത്തുൽ ഫുർഖാനിൽ, എന്നാൽ ഈ നിയമത്തിൽ നിന്നും വിഭിന്നമായി സൂറത്തുൽ ഫുർഖാനിലെ 69-ാമത്തെ വചനത്തിൽ മാത്രം ഹഫ്സിന്റെ റിവായത്ത് അനുസരിച്ച് ഫീഹി മുഹാന എന്നിങ്ങനെ നീട്ടി ഓതണം. ആയത്ത് നമുക്കിങ്ങനെ ഓതി നോക്കാം.
യുദാഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമതി വയഖ്ലുദ് ഫീഹി മുഹാന.
യുദാഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമതി വയഖ്ലുദ് ഫീഹി മുഹാന.
ഇവിടെ മാത്രം ഹഫ്സിന് ഫീഹി എന്ന് നീട്ടി ഓതണം. സുക്കൂനുള്ള ഹർഫിന് ശേഷം വന്ന ഹാവിനെ നീട്ടുന്ന ഒരേ ഒരു പദം ഹഫ്സന്റെ റിവായത്തനുസരിച്ച് ഈ സൂറത്തുൽ ഫുർഖാനിലെ 69-ാമത്തെ ഈ സ്ഥലത്ത് മാത്രമാണ്. അതേപോലെ തൊട്ടു മുമ്പിൽ ഹർക്കത്ത് വന്നിട്ട് നീട്ടാത്ത ഒരു സന്ദർഭമുള്ളത് സൂറത്തു സുമർ 7-ാമത്തെ വചനത്തിൽ.
വഇൻ തഷ്കുറു യർദഹു ലകും.
ഇവിടെ യർദഹു എന്ന് നീട്ടാതെയാണ് ഓതേണ്ടത്. അവിടെ റിവായത്ത് ഹഫ്സിൽ അങ്ങനെയാണ് ഓതപ്പെടുന്നത്. മജ്സൂമായ യർദ എന്ന ഫിഅലിന് ശേഷം വന്ന ഹ ആയതുകൊണ്ട് നീട്ടാതെ യർദഹു ലകും എന്നിങ്ങനെ ഓതണം. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അൽ മദ്ദുൽ മുത്തസിൽ, ചേർന്ന് വന്ന ദീർഘം എന്നാണ് അതിന്റെ അർത്ഥം. ഉദ്ദേശിക്കുന്നത് ഒരേ പദത്തിൽ ദീർഘാക്ഷരവും ശേഷം ഹംസയും ചേർന്ന് വന്നിരിക്കുന്നു. ഉദാഹരണമായി
അമ്മ യതസാഅലൂൻ, അമ്മ യതസാഅലൂൻ.
ഇവിടെ യതസാഅലൂൻ എന്ന് അലിഫിന് ശേഷം ഹംസയാണ് ഒറ്റപദത്തിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ അലിഫിനും വാവിനും യാവിനും ശേഷം ഹംസ ഒറ്റപദത്തിൽ വന്നാൽ നീട്ടി ഓതൽ നിർബന്ധമാണ്. ആറ് ഹറക്കത്തിന്റെ അളവ് വരെ ഇഷ്ബാ ചെയ്ത് ഓതാം. അത് നാല് അഞ്ച് ഒക്കെയാണ്, അതല്ലെങ്കിൽ ആറ് വരെയും നീട്ടാവുന്നതാണ്. നീട്ടൽ നിർബന്ധമാണ്. ഈ തബീഈയായ മദ് മാത്രം കൊടുത്താൽ മതിയാവുകയില്ല. ഈ മുത്തസിലായ മദ്ദിന്റെ ഹുക്മ് വാജിബാണ്, നിർബന്ധമായി നീട്ടണം. വാവിന്റെ ഉദാഹരണം നോക്കൂ. ലിയസൂ വുജൂഹകും. യാഇന്റെ ഉദാഹരണം. വജീഅ യൗമൈദിൻ ബിജഹന്നം.
വജീഅ യൗമൈദിൻ ബിജഹന്നം.
ഇതാണ് മുത്തസിലായ മദ്. ഇനി ഇതിന്റെ നേരെ വിപരീതമായി മുൻഫസിൽ, വേർപിരിഞ്ഞു വന്ന ദീർഘം. അൽ മദ്ദുൽ മുൻഫസിൽ, വേർപിരിഞ്ഞു വന്നത്. ഉദ്ദേശിക്കുന്നത് അലിഫ് വാവ് യ എന്നീ ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം ഹംസ അടുത്ത പദത്തിലായി വന്നിരിക്കുന്നു. ഉദാഹരണമായി വഅലമു, അലിഫിന്റെ ഉദാഹരണം ശ്രദ്ധിക്കൂ.
والذين يؤمنون بما أنزل إليك وما أنزل من قبلك
والذين يؤمنون بما أنزل إليك وما أنزل من قبلك
വാവിന്റെ ഉദാഹരണം. ഇവിടെ ബിമ ഉൻസില എന്ന് പറഞ്ഞപ്പം, ഇവിടെ ബിമ ഉൻസില എന്ന് പറഞ്ഞപ്പം അലിഫും ഹംസയും വേറെ വേറെ പദങ്ങളിലാണ്. ബിമ എന്ന പദം കഴിഞ്ഞ് ഉൻസില എന്ന അടുത്ത പദത്തിന്റെ ആരംഭത്തിലാണ് ഹംസ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മുൻഫസിലായ മദ് വേർപിരിഞ്ഞ ദീർഘം എന്ന് പറയുന്നത്. വാവിന്റെ ഉദാഹരണം.
വഅലമൂ أن فيكم رسول الله
واعلموا أن فيكم رسول الله
واعلموا أن വാവിനു ശേഷം അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ അന്ന എന്ന പദത്തിന്റെ തുടക്കത്തിൽ ഹംസ വന്നിരിക്കുന്നു. യാഇന്റെ ഉദാഹരണം നോക്കൂ.
വഫീ അൻഫുസികും
ഈ ദീർഘത്തിന്റെ ഹുക്മ് ജായിസാണ്. മുൻഫസിലായ മദ്ദിന്റെ ഹുക്മ് അനുവദനീയമാണ്, നീട്ടുകയും നീട്ടാതിരിക്കുകയും ചെയ്യാം. അപ്പോ
വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക,
അതുപോലെ
വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് വഫീ അൻഫുസികും
എന്നിങ്ങനെ നീട്ടാതെ ഓതിപ്പോകാവുന്നതാണ്. സാധാരണ നമ്മൾ ഖിയാമുല്ലൈലിലൊക്കെ ഖത്മ് ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം, ഖുർആൻ മുഴുവനായി ഓതി തീർക്കുന്ന രീതിയിൽ നമസ്കരിച്ച് എല്ലാ ദിവസവും ഓരോ ജുസ് ഓതി തീർക്കുന്ന ആളുകൾ ഈ ദീർഘം നൽകാതെ വേഗത്തിൽ ഓതി തീർക്കുന്നതായി കാണാൻ കഴിയും. മദ്ദു സിലത്തി തൗവീല. സിലത്ത് എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. ഹാഉ ദമീറിനാണ് സില എന്ന് പറയുക. ഇവിടെ മുൻഫസിലായ മദ്ദിന്റെ ഹുക്മാണ്. സിലത്തിന് ശേഷം, ഹാഉ ദമീറിന് ശേഷം അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ ഹംസ വരലാണ് ഈ ഇവിടെ ഉള്ള മദ്ദിനുള്ള കാരണം.
ഉദാഹരണം. അയഹ്സബു അല്ലം യറഹു അഹദ്.
വേറെ യാഇന്റെ ഉദാഹരണം.
വല യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ.
വല യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ.
ഇതിനും മുൻഫസിലിന്റെ ഹുക്മ തന്നെയാണ്. നീട്ടുകയും നീട്ടാതിരിക്കുകയും ചെയ്യൽ അനുവദനീയമാണ്. എന്നാൽ നമ്മളിപ്പോ ഇങ്ങനെ ഓതിപ്പോവുകയാണെങ്കിൽ, നമസ്കാരത്തിലോ മറ്റോ ഖുർആൻ ഓതുമ്പോൾ ചില മുൻഫസിൽ നീട്ടിയും മറ്റത് നീട്ടാതെയും ഓതുന്ന രീതി ശരിയല്ല. എല്ലാ ദീർഘത്തിനും ഒരേ ഹുക്മനുസരിച്ച്, അല്ലെങ്കിൽ എല്ലാ ദീർഘത്തിനും ഒരേ അളവനുസരിച്ച് നീട്ടുകയാണ് നല്ലത്. ഒന്നുകിൽ തബീഇയ ദീർഘം മാത്രം നൽകി വേഗത്തിൽ ഓതുന്ന രീതി, അതല്ലെങ്കിൽ ദീർഘം നൽകിക്കൊണ്ട് 3 മുതൽ 6 വരെ ഹറക്കത്തിന്റെ അളവിൽ നീട്ടാവുന്നതാണ് മുഫസ്സിലായ മദ്ദ്. മുത്തസിൽ നിന്നും അല്പം കുറച്ചുകൊണ്ട് 3 ഹറക്കത്തിന്റെ അളവിൽ നീട്ടാം, അല്ലെങ്കിൽ 4, 5, 6 ഹറക്കത്ത് വരെ നീട്ടാവുന്നതാണ്. അല്ലെങ്കിൽ തീരെ ദീർഘിപ്പിക്കാതെ ഖസ്ർ ചെയ്തുകൊണ്ട് 2 ഹറക്കത്തിന്റെ അളവ് മാത്രം നൽകിക്കൊണ്ട് നീട്ടുകയും ചെയ്യാം. അവസാനമായി അൽ മദ്ദു ലാസിം. ലാസിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായ സുക്കൂൻ ഉണ്ടാവുക എന്നാണ്. ദീർഘാക്ഷരത്തിന് ശേഷം അലിഫു ആവുയാവിന് ശേഷം സ്ഥിരമായ സുക്കൂൻ ഉണ്ടായിത്തീരുക ഒറ്റ പദത്തിൽ, ഒരേ പദത്തിൽ. ഇങ്ങനെ വരുമ്പോൾ അവിടെ നീട്ടൽ 6 ഹറക്കത്തിന്റെ അളവിൽ നീട്ടൽ നിർബന്ധമാണ്. ഇത് ഷദ്ദാണെങ്കിൽ മുസക്കൽ എന്നും ഷദ്ദില്ലാതെ വെറും സുക്കൂനാണെങ്കിൽ മുഖഫഫ് എന്നും പറയുന്നു. കലിമത്തിലായിക്കൊണ്ട് പദങ്ങളിലായിക്കൊണ്ട് വരുമ്പോൾ കലിമി എന്നും, എന്നാൽ സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന കേവല അക്ഷരങ്ങളിലാകുമ്പോൾ ഹർഫി എന്നും വേർതിരിക്കുന്നു. അപ്പോ 4 വിധമാണെന്ന് മനസ്സിലാക്കാം. അൽ മദ്ദുൽ ലാസിമുൽ മുസഖ്ഖലുൽ കലിമി, അൽ മദ്ദുൽ ലാസിമുൽ മുഖഫഫുൽ കലിമി, 3-ാമത്തേത് അൽ മദ്ദുൽ ലാസിമുൽ മുസഖ്ഖലുൽ ഹർഫി, പിന്നെ അൽ മദ്ദുൽ ലാസിമുൽ മുഖഫഫുൽ ഹർഫി. നമുക്കൊന്ന് ഉദാഹരണങ്ങൾ പരിശോധിക്കാം.
فإذا جاءت الطامة الكبرى
فإذا جاءت الطامة الكبرى
ഇവിടെ الطامة എന്ന് പറഞ്ഞപ്പോൾ അലിഫിന് ശേഷം ഷദ്ദുള്ള മീം വന്നിരിക്കുന്നു. ഇതിന് മുസക്കൽ എന്ന് പേര് പറയും. സ്ഥിരമായ സുക്കൂനാണ്, സുക്കൂൻ കൊണ്ടാണ് തുടങ്ങുന്നത്, ശബ്ദിക്കുന്നത്. അതുകൊണ്ടാണ് സുക്കൂൻ എന്ന് പറയുന്നത്. ഷദ്ദ് കൂടി ആയതുകൊണ്ട് മുസക്കൽ എന്ന് പേര് പറയുന്നു. അപ്പൊ ഇത് നീട്ടൽ നിർബന്ധമാണ് 6 ഹർക്കത്തിന്റെ അളവിൽ. അതുപോലെ
ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലി
സൂറത്തുൽ അനാമിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് നമുക്ക് കാണാം.
വഹജ്ജഹു ഖൗമുഹ് ഖാല അതുഹജ്ജൂന്നി
ഇതൊക്കെയും മുസക്കലായ കലിമിയായ ലാസിം ആയ ദീർഘമാണ്. അൽ മദ്ദുൽ ലാസിമുൽ മുസക്കലുൽ കലിമിയാണ്. ഇനി അൽ മദ്ദുൽ ലാസിം അൽ മുഖഫഫുൽ കലിമി, ഇതാകെ 2 പദത്തിൽ മാത്രമേ ഖുർആനിൽ വന്നിട്ടുള്ളൂ. സൂറത്ത് യൂനുസ് 51-ലും 91-ലും അതൊരൊറ്റ പദമാണ്. ഇത് ഹംസത്തുൽ ഇസ്തിഫാം വന്നപ്പോൾ ഉണ്ടായിത്തീർന്ന ദീർഘമാണ്, ചോദ്യചിഹ്നമായ ഹംസ. അൽ ആന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാർത്ഥം. അതിൽ ചോദിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഹംസ ചേർത്തു, അൽ ആന ഇപ്പോഴാണോ എന്നർത്ഥം. അപ്പോ വസലിന് ഹംസയെ കളഞ്ഞുകൊണ്ട് വെറും അൽ ആന എന്ന് പറഞ്ഞാൽ അവിടെ സംശയമായിരിക്കും, ഹംസ ഇസ്തിഫാം ഉണ്ടോ ഇല്ലേ. എന്തായിരുന്നാലും ഹഫ്സിന്റെ റിവായത്ത് അനുസരിച്ച് അവിടെ 6 ഹർക്കത്തിന്റെ അളവിൽ നീട്ടി ലാസിമായ ദീർഘം നൽകിക്കൊണ്ടാണ് ഓതേണ്ടത്.
ആലാന വഖദ് കുൻതും ബിഹി തസ്തഅജിലൂൻ,
ഇതേപോലെ യൂനുസ് 91-ാമത്തെ വചനത്തിലും
الآن عصي الآن وقد عصيت قبل
الآن وقد عصيت قبل
ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഹർഫിയായ ലാസീമിനെ കുറിച്ചാണ്. നമുക്കറിയാം സൂറത്തുകളുടെ തുടക്കത്തിൽ വന്ന ഹർഫുകൾ അലിഫ് ലാം മീം നൂൻ ഖാഫ് അതുപോലെ ഹാമീം ഇങ്ങനെയുള്ള ഹർഫുകളൊക്കെ, ഈ ഹർഫുകളാകെ വന്നിട്ടുള്ളത് 14 എണ്ണമാണ്. ഒരു ജുംല നമുക്കതിനായി ഓർത്തു വെക്കാം, ഒരു വാചകം. نص حكيم قاطع له سر نص حكيم قاطع له سر نون صاد حاء كاف ياء ميم قاف الف طاء عين لام حاء ثنا سين راء اي 14 حرفുകൾ. അല്ലെങ്കിൽ വേറെ ഒരു ജുംലയും പറയാറുണ്ട്, സിൽഹു സുഹൈറ മൻ ഖതഅക. ഇതിലും ഉള്ളത് ഈ അക്ഷരങ്ങൾ തന്നെയാണ്, സിൽഹു സുഹൈറ മൻ ഖതഅക. ഇങ്ങനെ എന്തോർത്ത് വെച്ചാലും, രണ്ട് ജുംലയിൽ ഏതോർത്ത് വെച്ചാലും എളുപ്പമാണ് ഈ അക്ഷരങ്ങൾ ഓർക്കാൻ. ഇതിലുള്ള 14 ഹർഫുകളിലും ഈ 14 ഹർഫുകളും സൂറത്തുകളുടെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചിലതിൽ തബീഇയായ രണ്ട് ഹർക്കത്തിന്റെ അളവിൽ മാത്രമാണ് നീട്ടേണ്ടത്, മറ്റു ചിലതിൽ ലാസിമായ ദീർഘം നൽകണം. അലിഫിന് ദീർഘം നൽകുകയില്ല, കാരണം അലിഫ് എന്നാണല്ലോ പറയുന്നത്. അലിഫ് ലാം മീം എന്ന് പറയും പോലെ. അപ്പൊ എവിടെയാണ് ദീർഘം നൽകേണ്ടത്, എവിടെയാണ് ദീർഘം നൽകാത്തത് എന്ന് പരിശോധിച്ചു നോക്കാം. നഖസ അസലുക്കും അല്ലെങ്കിൽ കം നഖസ അസൽ എന്ന് പറയുക. ഈ ജുംലയിലുള്ള ഹർഫുകളിലൊക്കെയും ദീർഘം നൽകണം. കം നഖസ അസൽ എന്ന് പറഞ്ഞാൽ കാഫ് മീം നൂൻ ഖാഫ് സാദ് ഐൻ സീൻ ലാം, 8 ഹർഫുകളാണ്. ബാക്കിയുള്ള ഹർഫുകൾക്ക് ദീർഘം നൽകാൻ പാടില്ല. അത് ഹയ്യുൻ തഹൂർ എന്ന് ഓർത്തു വെക്കുക. ഹയ്യുൻ തഹൂർ ഇവയിൽ ദീർഘം നൽകുകയില്ല. തബീഇയാണ് ദീർഘം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്താണ് കാഫ് എന്ന് പറയുമ്പോ എത്ര അക്ഷരങ്ങളുടെ അതിൽ കാഫുണ്ട്, അലിഫുണ്ട്, ഫ ഉണ്ട്. അലിഫിന് ശേഷം സുക്കൂനുള്ള ഹർഫുണ്ട്. അലിഫിന് ശേഷം സ്ഥിരമായ സുക്കൂനുള്ളത് കൊണ്ടാണ് ആ നീട്ടൽ വരുന്നത്. അതുപോലെ മീം എന്ന് പറയുമ്പോ യാതിനു ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ. നൂൻ ഖാഫ് സാദ് ഐൻ സീൻ ലാം ഇതിലൊക്കെയും സ്ഥിരപ്പെട്ട സുക്കൂൻ ദീർഘാക്ഷരത്തിന് ശേഷമുള്ളതുകൊണ്ട് അവിടെ നീട്ടൽ നിർബന്ധമാണ്. ഐൻ എന്ന് പറയുമ്പോൾ രണ്ട് വജുണ്ട്, ഒന്നുകിൽ നീട്ടി 6 ഹർക്കത്തിന്റെ അളവിൽ നീട്ടി ഓതുക, അവിടെ ലീന്റെ ഹർഫാണെങ്കിലും ലാസിമിന്റെ ഹുക്മാണ്, അതല്ലെങ്കിൽ അല്പം ദീർഘം കുറച്ചുകൊണ്ട് ഖസ്റ് ചെയ്തുകൊണ്ട് ഓതുകയും ചെയ്യാം. ഐനായതുകൊണ്ട്, ഐൻ എന്ന രൂപമായതുകൊണ്ട് അങ്ങനെയാണ് റിവായത്ത് ഹഫ്സിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആ പദങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം, ചില ഉദാഹരണങ്ങൾ. മുസക്കലായ ലാസിമിന്റെ ഉദാഹരണങ്ങൾ. മുസക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞു, ദീർഘാക്ഷരത്തിന് ശേഷം ശദ്ദ് വരിക എന്നാണ്. അത് അലിഫ് ലാം മീം. ഇവിടെ ലാം മീം എന്ന് പറഞ്ഞപ്പോ അലിഫിന് ശേഷം ഷദ്ദുള്ള ഒരു ഹർഫാണ് അവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തോസീം മീം. തോ എന്ന് പറഞ്ഞപ്പോ തബീഇയ ദീർഘം, കാരണം ശേഷം സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട്. സീം മീം എന്ന് പറഞ്ഞപ്പോ സീന് ശേഷം ഷദ്ദുള്ള മീം വന്നു, മുസഖലായ ദീർഘം നൽകുക. മീം അവിടെ മുഖഫഫായ ദീർഘം നൽകുക. പിന്നെ മുഖഫഫായ മറ്റ് ദീർഘങ്ങൾ, ലാസിമ മുഖഫഫ് ഹർഫിയുടെ ഉദാഹരണങ്ങൾ.
ഹായ ഐൻ സാ
ഇവിടെ ഒന്നും ശബ്ദുള്ള ഹർഫുകൾ വരാത്തത് കൊണ്ട് എല്ലാം മുഖഫഫാണ്.
ഹമീം ഐം സീം ഖാഫ് അലിഫ് ലാം റാ.
ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റോ എന്ന് അധികം നീട്ടരുത്, കാരണം റോ അലിഫിന് ശേഷം സുക്കൂനില്ല, അസ്ലിയായ മദ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഹയ്യും തഹുറിൽപ്പെട്ടതാണ്. പിന്നെ
തോസീൻ,
പിന്നെ നൂൻ,
സാദ്, യാസീൻ,
യാസീൻ അല്ല യാസീൻ, യാന് തബീഇയ ദീർഘം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, കാരണം ശേഷം സുക്കൂനില്ല. സീൻ എന്ന് പറയുമ്പോൾ യാന് ശേഷം ഹർഫുൽ മദ്ദിന് ശേഷം സുക്കൂനുണ്ട്. ഇത്രയുമാണ് ദീർഘങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇനി ഖുർആൻ പാരായണത്തിൽ ഈ പറഞ്ഞ ദീർഘങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്ത് പരിശീലിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ ഖസസ് 65 മുതൽ 75 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുന്നതിൽ നിങ്ങൾ സുഖുറുള്ള മീമിന്റെ ഹുക്മുകൾ കണ്ടുപിടിക്കുക.
أعوذ بالله من الشيطان الرجيم ويوم يناديهم فيقول ماذا أجبتم المرسلين فعميت عليهم الأنباء يومئذ فهم لا يتساءلون فأما من تاب وآمن وعمل صالحا فعسى أن يكون من المفلحين وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون وربك يعلم ما تكن صدورهم وما يعلنون وهو الله لا إله إلا هو له الحمد في الأولى والآخرة وله الحكم وإليه ترجعون قل أرأيتم إن جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء أفلا تسمعون قل أرأيتم إن جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون ومن رحمته جعل لكم الليل والنهار لتسكنوا فيه ولتبتغوا من فضله ولعلكم تشكرون ويوم يناديهم فيقول أين شركائي الذين كنتم تزعمون ونزعنا من كل أمة شهيدا فقلنا هاتوا برهانكم فعلموا أن
إِنَّ الْحَقَّ لِلَّهِ وَضَلَّ عَنْهُمْ مَا كَانُوا يَفْتَرُونَ.
ഹംസൽ വസ്ലി വൽ ഖത്ർ. നമ്മൾ തുടക്കത്തിൽ അക്ഷരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒന്നാമത്തെ ഹർഫായി ഹംസയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഹംസ രണ്ടു വിധമാണ്, വസ്ലിന്റെ ഹംസയും ഖത്വഇന്റെ ഹംസയും. ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ നിന്നും കളയപ്പെടുന്നതും മുറിച്ചു വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്നതുമായ ഹംസക്കാണ് ഹംസത്തുൽ വസ്ൽ അഥവാ വസ്ലിന്റെ ഹംസ, ചേർത്ത് വായിക്കുമ്പോൾ പോവേണ്ട ഹംസ, ചേർത്ത് വായിക്കേണ്ട ഹംസ എന്നൊക്കെ പേര് പറയുന്ന ഹംസത്തുൽ വസ്ൽ. എന്നാൽ എല്ലാ സന്ദർഭത്തിലും സ്ഥിരമായി ഉച്ചാരണത്തിൽ ഉണ്ടാകുന്ന ഹംസയാണ് ഖത്വഇന്റെ ഹംസ, മുറിച്ചു വായിക്കപ്പെടുന്ന ഹംസ എന്നാണ് അതിന്റെ അർത്ഥം. അത് പദത്തിന്റെ തുടക്കത്തിലും മധ്യത്തിലും അന്ത്യത്തിലുമൊക്കെ ഉണ്ടാകും. ഹംസത്തുൽ വസ്ൽ പദത്തിന്റെ തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹംസത്തുൽ വസ്ൽ നാമങ്ങളിലുണ്ടാവാം, ക്രിയകളിലുണ്ടാവാം, ഹർഫുകൾ അഥവാ അവ്യയങ്ങളിലും ഉണ്ടാകാം. നാമരൂപങ്ങളിൽ എട്ട് നാമങ്ങളിലായിട്ടാണ് ഖുർആനിൽ ഹംസത്തുൽ വസൽ വന്നിട്ടുള്ളത്. ഒന്ന്, അഞ്ച് ഫിഅലുകളുള്ള ഒന്ന്, അഞ്ച് ഫിഅലുകളുടെ മസ്ദർ ഒന്ന്, അഞ്ച് ഹർഫുകളുള്ള ഫിഅലിന്റെ മസ്ദർ. ഇഫ്തറ ഇതിന്റെ മസ്ദറാണ് ഇഫ്തിറ. ഉദാഹരണമായി സൂറത്തുൽ അൻആം 140-ാമത്തെ വചനത്തിൽ കാണാം, ഖദ് ഖസിറ അല്ലദീന കദ്ദബൂ ബി وحرموا ما رزقهم الله افتراء على الله. അവിടെ وحرموا ما رزقهم الله افتراء, മുറിച്ചു വായിക്കുകയാണെങ്കിൽ افتراء على الله. അപ്പോ ഈ ഹംസക്ക് കസ്റാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഹംസകൾക്കൊക്കെയും കസ്റ് കൊടുത്തുകൊണ്ടാണ്, നാമരൂപങ്ങളിൽ വരുന്ന ഹംസകൾക്കൊക്കെയും വസ്ലിന്റെ ഹംസക്ക് മുറിച്ചു വായിക്കുമ്പോൾ കസ്റാണ് കൊടുക്കേണ്ടത്. വേറെ ഉദാഹരണം, രണ്ടാമത്തേത് ആറ് ഹർഫുകളുള്ള ഫിഅലിന്റെ മസ്ദർ. ഉദാഹരണമായി ഇസ്തക്ബറയുടെ മസ്ദറാണ് ഇസ്തിക്ബാർ. സൂറത്ത് ഫാത്തിർ 43-ാമത്തെ വചനത്തിൽ കാണാം, استكبارا في الارض ومكر السيء. അവിടെ തൊട്ട് മുമ്പിലുള്ളതിനോട് വസ്ൽ ചെയ്തു ഓതുമ്പോൾ നുഫൂറൻ ഇസ്തിക്ബാറൻ എന്ന് വസ്ൽ ചെയ്യണം. അപ്പൊ ഹംസ ഉച്ചാരണത്തിൽ നിന്ന് പോയി. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലായി, നുഫൂറൻ എന്ന തൻവീനിനെ കസ്റുള്ള നൂനാക്കി ഉച്ചരിക്കുകയും വേണം. ഹംസത്തുൽ വസ്ലിന് മുമ്പിൽ തൻവീൻ വന്നാൽ കസ്റുള്ള നൂനാക്കി പറയണം. അതിനുള്ള ഉദാഹരണം കൂടിയാണിത്. അപ്പൊ ഇങ്ങനെ വസ്ലിന്റെ ഹംസക്ക് നാമരൂപങ്ങളിലൊക്കെ കസ്റ് കൊടുത്തുകൊണ്ടാണ് മുറിച്ചു വായിക്കേണ്ടത്. കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചാരണത്തിൽ നിന്ന് പോകണം. മൂന്നാമത്തേത് ഇബിൻ എന്ന പദമാണ്. ഉദാഹരണം സൂറത്ത് ഹൂദ് 45-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നബ്നീ മിൻ അഹ്ലി. നാലാമത്തേത് അതിന്റെ മുഅന്നസായ ഇബ്നത്ത്. സൂറത്ത് തഹ്രീം 12-ൽ കാണാം, വമർയമ ബിനത ഇംറാൻ. അഞ്ച്, ഇംറാ എന്ന പദം. ഈ പദത്തിന്റെ പ്രത്യേകത നസ്ബിന്റെ സന്ദർഭത്തിൽ ഇംറാ എന്നും റഫന്റെ സന്ദർഭത്തിൽ ഇമ്രു എന്നും ജറിന്റെ സന്ദർഭത്തിൽ ഇമ്രി എന്നും, ഇത് മൂന്നും ഖുർആനിൽ വന്നിട്ടുണ്ട്. സൂറത്ത് മറിയമിൽ കാണാം, മാ കാന അബൂകി ഇംറാ സൗ. അവിടെ ഇംറാ എന്നത് കൂട്ടി വായിച്ചപ്പോൾ മാ കാന അബൂകി ഇംറാ എന്ന് വസ്ല് ചെയ്തു. ആറാമത്തെ പദം ഇംറഅത്ത്. സൂറത്തുൻ നിസാ 128.
وَإِنِ امْرَأَةٌ خَافَتْ مِنْ بَعْلِهَا نُشُوزًا وَإِنِ امْرَأَةٌ وَإِنْ امْرَأَةٌ نَدَتْ وَإِنِ امْرَأَةٌ എന്ന് കൂട്ടി വെച്ചു.
പിന്നെ ഏഴാമത്തെ പദം ഇസ്നൈനി, അതുപോലെ ഇസ്നാനി, നതാനി, ഇതൊക്കെയും വസ്ലിന്റെ ഹംസയാണ്.
وقال الله لا تتخذوا إلهين اثنين
سورة النحل 51 ലാണ്.
إلهين اثنين,
إلهين اثنين എന്നത് വസ്ല് ചെയ്തു, ഹംസ ഉച്ചാരണത്തിൽ നിന്നും പോയി. പിന്നെ അടുത്ത പദം, വേറെ ഉദാഹരണം സൂറത്ത് തൗബ 36 തന്നെ കാണാം.
ഇസ്ന അശറ എന്ന് إن عدة الشهور عند الله 12 شهرا
എട്ടാമത്തെ പദം ഇസ്മ എന്ന പദമാണ്, അതിലുള്ളതും വസ്ലിന്റെ ഹംസയാണ്.
സബ്ബിഹ് ഇസ്മ റബ്ബിക അൽഅഅല
സൂറത്തുൽ ആലയുടെ തുടക്കം. അപ്പൊ ഇങ്ങനെ ഈ എട്ട് പദങ്ങളിലും ഹംസ വസ്ല് ചെയ്തപ്പോ ഉച്ചാരണത്തിൽ നിന്ന് പോയി, ഇവക്കൊക്കെയും ഖത ചെയ്യുമ്പോൾ ഹംസക്ക് കസ്റാണ് കൊടുക്കേണ്ടത്. ഖത്വ ചെയ്യുമ്പോൾ ഹംസക്ക് കസ്റാണ് കൊടുക്കേണ്ടത്. ഇതേപോലെ
അല്ലദി, അല്ലദീന, അല്ലതി, അല്ലാത്തി, അല്ലദാനി,
ഈ പദങ്ങളിലുള്ളതും വസ്ലിന്റെ ഹംസയാണ്. പക്ഷെ അത് മുറിച്ച് വായിക്കുമ്പോൾ ഹംസക്ക് ഫത്ഹ കൊടുക്കണം, മൗസൂലായ ഇസ്മുകൾ. അതുപോലെ ലഫ്ഉൽ ജലാല, അള്ളാഹു എന്ന പദത്തിലുള്ളതും വസ്ലിന്റെ ഹംസയാണ്, അതിനും ഫത്ഹാണ് മുറിച്ച് വായിക്കുമ്പോൾ കൊടുക്കേണ്ടത്. നാമരൂപങ്ങളിൽ ഇത്രയുമാണ് ഖുർആനിൽ വസ്ലിന്റെ ഹംസ വന്നിട്ടുള്ളത്. എന്നാൽ ക്രിയകളിൽ വന്നിട്ടുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്നാൽ ക്രിയകളിൽ വന്ന ഹംസകൾ മാദിയായ അഞ്ച് അക്ഷരങ്ങളുള്ള ഫേലിൽ വന്ന ഹംസ, അഞ്ച് ഹർഫുകളുള്ള പദങ്ങൾ, അഞ്ച് ഹർഫുകളുള്ള ക്രിയകളുടെ തുടക്കത്തിലുള്ള ഹംസ വസ്ലിന്റെ ഹംസയാണ്. ഉദാഹരണമായി സൂറത്ത് സാദിന്റെ തുടക്കത്തിൽ ആറാമത്തെ വചനത്തിൽ കാണാം.
വൻതലഖൽ മലഉ മിൻഹും, വൻതലഖൽ മലഉ മിൻഹും.
അവിടെ വഇൻതലഖ എന്നത് വൻതലഖ, ഈ ഹംസക്ക് കസ്റാണ് കൊടുക്കേണ്ടത് മുറിച്ച് വായിക്കുമ്പോൾ. അതുപോലെ ആറ് ഹർഫുകളുള്ള മാദിയിലും ഇതേപോലെ തന്നെ, ഇസ്തക്ബറ സൂറത്ത് സാദി തന്നെ 74 വചനത്തിൽ
ഇല്ല ഇബ്ലീസ ഇസ്തക്ബറ,
ഇബ്ലീസ ഇസ്തക്ബറ എന്നത് കൂട്ടി വായിച്ചപ്പോ ഹംസ പോയി, ഇബ്ലീസ ഇസ്തക്ബറ. മൂന്ന് ഹർഫുകളുള്ള മാദി, മൂന്ന് ഹർഫുകളുള്ള ഫിഅലിന്റെ അമ്രിലും, മൂന്ന് ഹർഫുകളുള്ള ഫിഅലിന്റെ അമ്രിലും വസ്ലിന്റെ ഹംസയാണ്. ഇവിടെ മൂന്ന് ഹർഫുകളുള്ള ഫിഅലിന്റെ അമ്രിൽ വസ്ലിന്റെ ഹംസ കാണാം. ഉദാഹരണമായി സൂറത്തുൽ കഹ്ഫ് 28,
വസ്ബിർ നഫ്സക
വഇസ്ബിർ, അഞ്ച് ഹർഫുകളുള്ള ഫേലിന്റെ അമ്രിൽ വസ്ലിന്റെ ഹംസയാണ്.
ഫൻതഷിറു ഫിൽ അർദ്
സൂറത്തുൽ ജുമാ 10,
ഫഇൻ തഷിറു എന്നത്
ഫൻതഷിറു. ആറ് ഹർഫുകളുള്ള ഫേലിന്റെ അമ്രിലും വസ്ലിന്റെ ഹംസയാണ്.
ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും
സൂറത്തുൽ നൂഹ് 10 വചനം.
ഫഖുൽതു ഇസ്തഗ്ഫിറു
വസ്ലി ചെയ്തപ്പോ ഹംസ പോയി. ഇവക്കൊക്കെയും നാം കസ്റ കൊടുത്തിട്ടാണ് ഉച്ചരിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് കസ്റ കൊടുക്കുവാനുള്ള മാനദണ്ഡം? ഫിഅലുകളിലാകുമ്പോൾ മൂന്നാമത്തെ ഹർഫിന് ദമ്മാണെങ്കിൽ വസ്ലിന്റെ ഹംസക്ക് ദമ്മും, മൂന്നാമത്തെ ഹർഫിന് കസ്റാണെങ്കിൽ വസ്ലിന്റെ ഹംസക്ക് കസ്റും കൊടുക്കണം. അപ്പോൾ എന്താണ് വസ്ലിന്റെ ഹംസക്ക് ഹർക്കത്ത് കൊടുക്കുവാനുള്ള മാനദണ്ഡം? മൂന്നാമത്തെ ഹർഫിന് ദമ്മാണെങ്കിൽ വസ്ലിന്റെ ഹംസക്ക് ദമ്മും, മൂന്നാമത്തെ ഹർഫിന് ഫത്ഹോ കസ്റോ ആണെങ്കിൽ വസ്ലിന്റെ ഹംസക്ക് കസ്റും കൊടുക്കണം എന്നതാണ് ഫിഅലുകളിലുള്ള നിയമം. ഉദാഹരണമായി കശജറത്തിൻ ഖബീസത്തിൻ ജിതുസ്സത്ത്, അവിടെ ഖബീസത്തിൻ ഉജിതുസ്സത്ത് എന്നാണ് മുറിച്ചു വായിക്കേണ്ടത്. ഉജിതുസ്സത്ത് കാരണം മൂന്നാമത്തെ ഹർഫിന് ദമ്മാണ്. എന്നാൽ ഈ വായിച്ചതിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ല ഇബ്ലീസ് അസ്തക്ബറ വൻതലഖ, ഇവക്കൊക്കെ കസ്റാണ് കാരണം. ഫൻതശിറു ഇവിടെയും കസ്റാണ് കാരണം മൂന്നാമത്തെ ഹർഫിന് ഫത്ഹോ കസ്റോ ആണ് വന്നിട്ടുള്ളത്. അപ്പോ ഹംസക്കും കസ്റാണ് കൊടുക്കേണ്ടത്. ഹർഫിലാണെങ്കിൽ ലാമു താരീഫിൽ കാണുന്ന ഹംസക്ക് മാത്രമാണ് വസ്ലിന്റെ ഹംസ ഇവിടെ ഹുക്മുള്ളത്. അൽ എന്ന് പറയുമ്പോഴുള്ള ഹംസ അത് മാത്രമാണ് വസ്ലിന്റെ ഹംസയായി പരിഗണിക്കപ്പെടുന്നത്. വേറെ ഹംസകളൊന്നും ഹർഫിൽ വന്നിട്ടില്ല. അൽ കിതാബു ദാലിക അൽ കിതാബു, അതുപോലെ അൽഹംദു വസ്ല് ചെയ്യുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വസ്ല് ചെയ്യണം. ഈ വസ്ലിന്റെ ഹംസക്ക് മുകളിലാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ സ്വാദിന്റെ ചെറിയ ഒരു കഷ്ണം അടയാളം കൊടുത്തിരിക്കുന്നത്. അത് വസ്ലിന്റെ ഹംസയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അവിടെ വസ്ല് ചെയ്ത് ഓതുമ്പോൾ വസ്ല് ചെയ്ത് അങ്ങനെ ഓതുക, ആ ഹംസയെ ഉച്ചാരണത്തിൽ നിന്നും കളയുക. ഖത ചെയ്യുമ്പോൾ അതിനുള്ള ഹർക്കത്ത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വസ്ലിന്റെ ഹംസ ഇസ്തിഫാമിന്റെ ഹംസക്ക് ശേഷം വന്നപ്പോൾ അത് നിർബന്ധമായും എഴുത്തിലും ഉച്ചാരണത്തിലും കളയിൽ കളഞ്ഞിരിക്കണം എന്നതാണ് ഹുക്മ്. വസ്ലിന്റെ ഹംസ ചോദ്യചിഹ്നമായ ഇസ്തിഫാമിന്റെ ഹംസക്ക് ശേഷം വന്നപ്പോൾ ആ ഹംസയെ നിർബന്ധമായും എഴുത്തിലും കളയണം എന്നത് തന്നെയാണ് നിയമം. ലാമു താരീഫിന്റെ ഹംസ ഇസ്തിഫാമിന് ശേഷം ഇല്ലെങ്കിൽ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണേ, കളയൂല പിന്നെ ഇവരെന്താ പ്രശ്നം അടയിരുന്നു കേട്ടോ. വസ്ലന്റെ ഹംസ ഇസ്തിഫാമിന്റെ ഹംസക്ക് ശേഷമാണെങ്കിൽ എഴുത്തിലും ആ ഹംസയെ കളഞ്ഞുകൊണ്ടാണ് എഴുതുക. ഉദാഹരണമായി ഖുൽ അത്തഖൽതും, അവിടെ അ ഇത്തഖൽതും എന്നത് അത്തഖൽതും എന്നാണ് എഴുതുക തന്നെ ചെയ്യുന്നത്. സൂറത്തുൽ ബഖറ 50-ാമത്തെ വചനമാണ്. അതുപോലെ അത്തലഅൽ ഗൈബ, മറിയം 78-ലാണ്. അതുപോലെ സൂറത്ത് സബ 8-ൽ. അതുപോലെ സൂറത്ത് സാഫാത്ത് 153-ൽ കാണാം. അസ്തഫൽ ബനാത്തി അലൽ ബനീൻ. അതുപോലെ സൂറത്ത് സാദ് 63-ൽ. അത്തഖദ്നാഹും സിഖ്രിയ. സൂറത്ത് സാദ് 75-ൽ. അസ്തക്ബർത. സൂറത്തുൽ മുനാഫിഖൂൻ 6-ാമത്തെ വചനം. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. ഇത്രയും പദങ്ങളിലെ ഖുർആനിൽ ഇങ്ങനെ വന്നിട്ടുള്ളൂ ഹംസത്തുൽ ഇസ്തിഫാം. ഇത് ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങളുമായി, വ്യാകരണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമ്മൾ അല്പം ഇതിന്റെ ഹുക്മ് മനസ്സിലാക്കുവാൻ ഹർഫ് ഈ ഹംസത്തുൽ വസലിന് കൊടുക്കേണ്ട ഹർക്കത്ത് എന്താണെന്ന് വ്യാകരണ നിയമപ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വസലിന്റെ ഹംസക്ക് തൊട്ടു മുമ്പിൽ വരുന്ന ഹർഫുൽ മദ്ദും ഉച്ചാരണത്തിൽ നിന്നും കളയണം. ഉദാഹരണമായി ഈസ ഇബ്നു മറിയം കൂട്ടി വായിക്കുമ്പോൾ ഈസ ഇബ്നു മറിയം, അപ്പോ മദ്ദിന്റെ ഹർഫും പോയി വസ്ലിന്റെ ഹംസയും ഉച്ചാരണത്തിൽ നിന്നും കളയപ്പെടും. അതുപോലെ എന്നായിരുന്നു. അതുപോലെ ലഹു അൽ മുൽക്കു എന്നത് ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു എന്നിങ്ങനെ വാവ് കളഞ്ഞുകൊണ്ടാണ് നാം വായിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വസ്ലിന്റെ ഹംസക്ക് മുമ്പ് തൻവീൻ വന്നാൽ അവിടെ തൻവീനിനെ കസ്റുള്ള നൂനാക്കി ഉച്ചരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉദാഹരണമായി ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, അതുപോലെ കറമാദിനിഷ്ടദ്ദത് കശജറത്തിൻ ഖബീസത്തിനിജ്തുസ്സത് ലിമ തഅിദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും. മൂന്നാമതായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വസ്ലിന്റെ ഹംസ അത് മുറിച്ചു വായിക്കുമ്പോൾ ശേഷം ഹംസയുണ്ടെങ്കിൽ മഹ്മൂസായ ഫേലാണെങ്കിൽ ചിലപ്പോൾ അതിനെ യാ ആക്കി മാറ്റേണ്ടി വരും. അമ്രിൽ വരുമ്പോഴാണ് സാധാരണയായി ഇത് വരുന്നത്. അതുപോലെ ഒന്നൊരു തിരിച്ചു നോക്കിയിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വസ്ലിന്റെ ഹംസയ്ക്ക് ശേഷം ഖത്അന്റെ ഹംസയായ മഹ്മൂസായ ഫേലിൽ കാണപ്പെടുന്ന ഹംസയുണ്ടാകുമ്പോൾ ഈ കൽപ്പനക്രിയയിലൊക്കെ ആകുമ്പോൾ അവിടെ ഹംസയെ യാ ആക്കി മാറ്റി വച്ചിരിക്കേണ്ടതായി വരും. ഉദാഹരണമായി സൂറത്തുൽ അഹ്ഖാഫിന്റെ നാലാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, അം ലഹും ശിർകുൻ ഫിസ്സമാവാതി തൂനി ബികിതാബ്. അവിടെ നാം മുറിച്ചു വായിക്കുകയാണെങ്കിൽ ഈ തൂനി ബികിതാബ് എന്ന് മുറിച്ചു വായിക്കണം. ഫിസ്സമാവാതി തൂനി എന്ന് വായിച്ചപ്പോൾ ഉള്ള അപ്പന്റെ ഹംസയെയും യാക്കി മാറ്റി ഇബ്ദാൽ ചെയ്തു മുറിച്ചു വായിച്ചപ്പോൾ. കൂട്ടി വായിക്കുമ്പോൾ ഹംസ തിരിച്ചു വരും. ഫിസ്സമാവാതി മുറിച്ചു വായിക്കുമ്പോൾ ഈ തൂനി യാക്കി മാറ്റപ്പെട്ടു. ഇതുപോലെ വേറെ ഉദാഹരണങ്ങൾ കാണാം. സൂറത്തു തൗബ 49 കാണാം, വമിൻഹും മൻ യഖൂലു ദല്ലി വലാ തഫ്തിന്നി. അവിടെ മുറിച്ചു വായിക്കുമ്പോൾ ഈ ദല്ലി എന്ന് ഹംസ യാക്കി മാറ്റണം. അതുപോലെ فأجمعوا كيدكم ثم أتوا صفا طه 64 അവിടെ സുമ്മക്ക് ശേഷമുള്ളത് ഈ തു സഫ. അങ്ങനെ അവിടെ മുറിച്ചു വായിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല, എന്നാലും ആ ഹുക്മ അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം.
فَعَقَرُوا النَّاقَةَ فَعَتَوْا عَنْ أَمْرِ رَبِّهِمْ وَقَالُوا يَا صَالِحُ ائْتِنَا بِمَا تَعِدُنَا إِن كُنْتَ مِنَ الْمُرْسَلِينَ.
സൂറത്തുൽ ആറാഫ് 77 അവിടെ യാ സാലിഹു ഇതിനാ മുറിച്ചു വായിക്കുകയാണെങ്കിൽ ഈതിനാ ബിമാ തഅിദുനാ എന്ന് മുറിക്കണം.
ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها.
അവിടെ മുറിച്ചു വായിക്കുകയാണെങ്കിൽ സൂറത്ത് ഫുസ്സിലത്തിലെ 11 വചനമാണ്. മുറിച്ചു വായിക്കുകയാണെങ്കിൽ ഈതിയ ഈതിയ എന്ന് മുറിച്ചു വായിക്കണം. ഹംസയെ യാ ആക്കി മാറ്റണം. രണ്ടാമത്തെ ഖത്അന്റെ ഹംസയെ യാ ആക്കി മാറ്റണം. വേറെ സ്ഥലത്ത് ഹംസയെ വാവാക്കി മാറ്റേണ്ടതുണ്ട്. നോക്കുക സൂറത്തുൽ ബഖറ 283 നോക്കുക. സൂറത്തുൽ ബഖറ 283
ഫല്യുഅദ്ദി അല്ലദീ ഊതു മിന അമാനത.
അവിടെ അല്ലദീ
ഊതു മിന അമാനത,
ഊതു മിന, കാരണം മൂന്നാമത്തെ സാലിസുൽ ഫിഅലി മഗ്മൂമാണ്, ദമ്മുള്ള ഹർഫായതുകൊണ്ട് ഹംസത്തുൽ വസലിന് ദമ്മ് കൊടുത്തു. ആ ദമ്മിന് ഒപ്പിച്ചിട്ട് വാവും കൊടുത്തിരിക്കുകയാണ്, ഇബ്ദാൽ ചെയ്തു. അപ്പൻ്റെ ഹംസയെ ഉത്തുമിന എന്ന ഹംസയെ ഇബ്ദാൽ ചെയ്തു വാവാക്കി ഉത്തുമിന എന്നാക്കി മാറ്റി. ഇനി ഇതാണ്, ഇത്രയുമാണ് വസ്ലിന്റെ ഹംസയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഖത്അന്റെ ഹംസ എന്ന് പറഞ്ഞാൽ മറ്റ് ഹംസകളൊക്കെയും ഖത്അന്റെ ഹംസയാണ്. തുടക്കത്തിലായാലും മധ്യത്തിലായാലും അന്ത്യത്തിലായാലും ഉച്ചാരണത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്ന എല്ലാ ഹംസകളും ഖത്അന്റെ ഹംസയാണ്. ഉദാഹരണമായി
ان الذين كفروا سواء عليهم انذرتهم ام لم تنذرهم لا يؤمنون
ഇതിൽ കുറേ ഹംസകൾ ഉണ്ട്. ഒക്കെയും ഖതഅന്റെ ഹംസയാണ്. ഖതഅന്റെ ഹംസക്കാകുന്നു ഹംസയുടെ ചിഹ്നം അലിഫിന് മുകളിലോ യാഇന് മുകളിലോ വാവിന് മുകളിലോ അലിഫിന് താഴെയോ ഒക്കെയായി എഴുതപ്പെടാറുള്ളത്. വരിയിൽ മാത്രമായി ജാ പോലെ എഴുതപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതപ്പെടുന്ന ഹംസ ഇത് ഖതഅന്റെ ഹംസയാണ്.
വലവ് ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയ
സൂറത്ത് ഫുസ്സിലത്ത് 44-ാമത്തെ വചനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ രണ്ട് ഹംസകൾ, ഒന്ന് ഇസ്തിഫാമാണ്, ശേഷമുള്ളത് ഖതഅന്റെ ഹംസയാണ്. ആ ഖതഅന്റെ ഹംസയെ തസ്ഹീൽ ചെയ്തുകൊണ്ടാണ് ഹഫ്സിന്റെ റിവായത്ത് അനുസരിച്ച് ഓതേണ്ടത്. രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്തുകൊണ്ട്, അതായത് അലിഫിന്റെയും ഹംസയുടെയും മധ്യേ ഉള്ള ഒരു ശബ്ദം നമുക്ക് ഓതി നോക്കാം.
وَلَوْ جَعَلْنَاهُ قُرْآنًا أَعْجَمِيًّا لَقَالُوا لَوْلَا فُصِّلَتْ آيَاتُهُ أَعْجَمِيٌّ وَعَرَبِيٌّ
അവിടെ അഅ്ജമിയും എന്ന് രണ്ട് ഹംസയെയും ഖത ചെയ്യാതെ രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യണം. അഅ്ജമിയും എന്ന് അലിഫുമല്ല, അഅ്ജമിയും എന്ന് ഹംസയുമല്ല, രണ്ടിന്റെ മധ്യേ ഉള്ള ഒരു ശബ്ദം. ഇങ്ങനെ ഹംസകളെ തസ്ഹീൽ ചെയ്യുന്ന രീതി വേറെ പല രീതിയിലും നമുക്ക് കാണാം. തുടർച്ചയായി വരുന്ന ഹംസകളെയൊക്കെ കസ്റ ആയിരുന്നാലും ഫത്ഹ ആയിരുന്നാലും ദമ്മ ആയിരുന്നാലും ഒക്കെയും തസ്ഹീൽ ചെയ്തുകൊണ്ട് ഓതുക. അത് മറ്റു പല രീതികളിലും സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഹഫ്സിന്റെ റിവായത്ത് അനുസരിച്ച് ഇവിടെ മാത്രമാണ് തസ്ഹീൽ ചെയ്ത് ഓതേണ്ടതായ അവസ്ഥയുള്ളത്. ഇത്രയുമാണ് വസ്ലിന്റെ ഹംസയും ഖതഅന്റെ ഹംസയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഈ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് പാലിച്ചുകൊണ്ട് സൂക്ഷിച്ച് ആശയക്കുഴപ്പമില്ലാത്ത രൂപത്തിൽ തെറ്റുകൾ വരാത്ത രീതിയിൽ ഖുർആൻ പാരായണം നിർവഹിക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ.